ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യവന്മാരെ ഉണർന്ന് കരയുവീൻ. വീഞ്ഞ് കുടിക്കുന്ന ഏവരുമായുള്ളവരെ, പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കിയാൽ മുറയിടുവീൻ. ഉണരുവാനുള്ള ആഹ്വാനമാണ് ജോയൽ പ്രവാചകൻ നൽകുന്നത്. നല്ലൊരു വയലായിരുന്നു, നല്ലപോലെ തഴച്ച് വളരുന്ന കൃഷിയായിരുന്നു. നെൽകൃഷിയാകാം അല്ലെങ്കിൽ ഗോതമ്പ് കൃഷിയാകാം, എന്തുമാകട്ടെ, ഉടമസ്ഥനൊന്ന് നോക്കുമ്പോൾ മനോഹരമായ വയൽ, നെൽച്ചെടികൾ തളിർത്ത് ഉലഞ്ഞ് മനോഹരമായി വളർന്നു വരുന്നു. പക്ഷേ 2-ാം പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ, ഉടമസ്ഥൻ വന്നപ്പോൾ അതിന് ഒരു കേട് സംഭവിച്ചതായിട്ട് കാണുന്നു. തുള്ളൻ എന്നുള്ള ഒരു ക്ഷുദ്രജീവി ആ വയൽ ആസകലം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അവിടെ അവിടെ തണ്ടുകൾ ഒടിഞ്ഞു പോയിരിക്കുന്നു, ചിലയിടത്ത് ഓലക്കീറുകൾ മുറിഞ്ഞു പോയിരിക്കുന്നു. ഒരു സങ്കടം തോന്നി. മനോഹരമായി വളർന്നു വരുന്ന ഒരു നല്ല വയലായിരുന്നല്ലോ, പക്ഷേ ഈ നെല്ലെല്ലാം ഒടിഞ്ഞും ചതഞ്ഞും പോയല്ലോ എന്ന് സങ്കടപ്പെട്ടു. എന്നാലും സാരമില്ല, ചിലത് വളഞ്ഞു പോയി, ചിലത് ഒടിഞ്ഞു പോയി, സാരമില്ല, ഇനിയും നല്ല വിളവ് കിട്ടിക്കൊള്ളും, സാരമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി വന്ന് കൂട്ടത്തോടെ വന്ന് ചെടിയെ ആസകലം നശിപ്പിക്കുകയും അവിടെ അവിടെ മുറിച്ചു കളയുകയും ചിലതെല്ലാം തിന്നുകയും ചെയ്തു. കഷ്ടം. വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന നെൽവയൽ മോശമായി പോയപ്പോൾ തീർച്ചയായിട്ടും ഉടമസ്ഥന് സങ്കടമുണ്ടായി. എങ്കിലും പ്രത്യാശയോട് ചിന്തിച്ചു, സാരമില്ല, അതിൻ്റെ തണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇലകളുടെയും ചില ഭാഗങ്ങളിലേക്ക് കയറിപ്പോയെന്നല്ലേ ഉള്ളൂ, സാരമില്ല. പക്ഷേ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വെട്ടുക്കിളി തിന്ന് ബാക്കി വന്ന ഭാഗങ്ങളെല്ലാം പച്ചയതെല്ലാം വിട്ടിൽ തിന്നു. വേറൊരു ക്ഷുദ്രജീവിയാണ് വിട്ടിൽ. തീർത്തും അവശനായിപ്പോയി അദ്ദേഹം, സങ്കടപ്പെട്ടു. കഷ്ടം, ഈ തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും എല്ലാം ഇത് നശിപ്പിക്കുന്നല്ലോ. സാരമില്ല, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പടുമുള പൊട്ടി, അത് ഉണ്ടായാലും മതി, നെല്ല് എത്രയും കിട്ടിയാൽ മതി, കുറച്ച് കുറയും, എന്നാലും സാരമില്ല. പക്ഷേ വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എല്ലാം പച്ചപ്പുള്ളതെല്ലാം ചീത്തയായിപ്പോയിരിക്കുന്നു. അദ്ദേഹങ്ങളുടെ സങ്കടത്തോടെ വേദനയോടെ നിന്നു. ഇത് ഓരോ മനുഷ്യരുടെയും ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥയാണ്. ഒന്നു മാറി ദുരിതങ്ങൾ, അനേകമനേകം പ്രതിസന്ധികൾ, ഒട്ടനേകം പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, സ്വൈരക്കേടുകൾ, സ്വഭാവദൂഷ്യം മൂലം വന്നിരുന്ന അപകടങ്ങൾ, നാട്ടിലൊരു സ്ഥാനവും മാനവും ഉണ്ടായിരുന്ന എല്ലാം പോയിപ്പോയല്ലോ എന്നുള്ള ഒരു വേദന, ഇങ്ങനെയെല്ലാം ഒന്നു മാറി ഓരോന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് നാം യാതനയേറ്റ പിടയുകയാണ്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിങ്ങൾ അനുദവിപ്പീൻ, നിങ്ങൾ മാനസാന്തരപ്പെടുകയും. 2-ാം അധ്യായം 12-14 വാക്യങ്ങൾ വായിക്കുമ്പോഴതാണ് കാണുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങൾ അനുദവിപ്പീൻ, ഇപ്പോഴെങ്കിലും നിങ്ങൾ മാനസാന്തരപ്പെടുകയും, ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കയറി ദൈവത്തിലേക്ക് തിരിയുവീൻ എന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്തു. ഭാഗ്യം അപ്പോഴുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്നു. മഹാസൈന്യമായ വിട്ടിലും വെട്ടുക്കിളിയും തുള്ളിനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നഷ്ടം കനത്ത നഷ്ടമാണ്, തീരാനഷ്ടമാണ്. പക്ഷേ എന്നാലും കർത്താവ് പറയുന്നു, നഷ്ടപ്പെട്ടതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകാം. തുള്ളിനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയും എല്ലാം തിന്നുകളഞ്ഞല്ലോ, സാരമില്ല, ഞാൻ നിങ്ങൾക്ക് പകരം തരാം. നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തര അനുഭവത്തിൽ നിന്ന് ജീവിച്ചാൽ മതി, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും, നല്ല സമാധാനം കിട്ടും, നല്ല ശുഭഭാവി ലഭിക്കും, ശുഭകരമായ ജീവിതം ലഭിക്കും. അങ്ങനെ ഒരു നല്ല ശുഭഭാവിയിലേക്ക്, നഷ്ടസൗഭാഗ്യങ്ങളെ തിരിച്ചു കിട്ടുന്ന അനന്തമോഹനമായ ഭാവിയിലേക്ക് കർത്താവ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കർത്താവിൻ്റെ ആഹ്വാനത്തിന് ഹൃദയം ചായച്ച് മനംതിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുവീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട M.Y. യോഹന്നാൻ സാറേ.